നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
2018 ഒക്ടോബർ മാസത്തിൽ ഓസ്ട്രേലിയയിലെ ഭവന മേഖലയിൽ വന്നിരിക്കുന്ന മാന്യത്തെക്കുറിച്ച് SBS മലയാളത്തിൽ വിലയിരുത്തിയിരുന്നു. വിവിധ കാരണങ്ങൾ മൂലം വീടുകളുടെ വില പ്രത്യേകിച്ച് സിഡ്നിയിലും മെൽബണിലും കുറയുന്നതിനെപ്പറ്റി അന്ന് പരിശോധിച്ചു. എന്നാൽ വീടുകളുടെ വില കുറയുന്ന പ്രവണതയിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നുവെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് നോക്കുകയാണ് ഇന്ന് SBS മലയാളത്തിൽ. ഓസ്ട്രേലിയയിൽ വീടുകളുടെ വില കുറയുന്ന ഒരു പ്രവണത കഴിഞ്ഞ 2 വർഷമായി കാണുന്നു. വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് വീട് വാങ്ങിക്കുകയായിരുന്നു മെൽബണിലുള്ള സുനു ജോർജിന്റെ ലക്ഷ്യം.
ഞങ്ങൾ കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ട് മാർക്കറ്റിൽ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷത്തേനേക്കാളിലും കുറച്ചുകൂടെ ബെറ്റർ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇപ്പം വന്നു. ഞങ്ങൾ വാങ്ങിയ ആ വീടിന്റെ ഇപ്പോഴത്തെ പ്രൈസിനേക്കാളിലും ഇത് കഴിഞ്ഞിട്ടും പിന്നെ ഞങ്ങൾ വാല്യുവേഷൻ ചെയ്തപ്പോഴും അതിനൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ഇയറിൽ അത് വീണ്ടും ഇമ്പ്രൂവ് ആവും എന്നുള്ള ഒരു ചിന്തയിലാണത്. അങ്ങനെ മേടിച്ചു 2017 ഈ വീട് 761,500 ഇത് കൊടുത്തതാണ്, ഇത് സോൾഡ് നടന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആ വിലയും അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വാങ്ങിയത് 735. അപ്പം ഈ മാർക്കറ്റിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി അവിടെ കുറച്ച് ഡൗൺ ആയതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് പിന്നെ നോക്കിയപ്പോൾ അത് ഇമ്പ്രൂവ് ആവുന്നതായിട്ട് ഞങ്ങൾ കണ്ടതുകൊണ്ട് ഇത് ഞങ്ങൾ ഇപ്പോഴുള്ള വീട് ഞങ്ങൾ കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. സോ ഞങ്ങൾ ഓർത്തത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെയുള്ള ഒരു മൂവ് ചെയ്യുന്നവർക്ക് ഈ സമയം എന്നുള്ളത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇത് വാങ്ങിയത്.
കഴിഞ്ഞ വർഷം സിഡ്നിയിലും മെൽബണിലും ഉൾപ്പെടെ പലയിടങ്ങളിൽ വീടുകൾ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഇടപാടുകൾ കുറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ ഇപ്പോൾ മാറ്റം കണ്ടു തുടങ്ങിയതായി സിഡ്നിയിൽ മൂവ് റിയൽറ്റിയിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ നിതിൻ സൽഗുണൻ പറയുന്നു.
ആക്ടിവിറ്റി കൂടിയിട്ടുണ്ട്. അതിനൊരു കമ്പാരിസൺ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം തന്നെ ഞാൻ പറയാം. അത് കഴിഞ്ഞ വർഷം ഡിസംബർ ജനുവരിയിൽ സംഭവിച്ചതാണ്. എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി ആ പ്രോപ്പർട്ടി പോയി കണ്ടു. എനിക്ക് തോന്നുന്നു ചോദിച്ച വരെയേക്കാളും ഏതാണ്ട് ഒരു 40,000-50,000 പുള്ളി കുറച്ച് പറഞ്ഞു. എന്നിട്ട് പിന്നെ അനക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഏജന്റ് തന്നെ പുള്ളിയെ വിളിച്ചു. പുള്ളി ചോദിച്ച വിലയ്ക്ക് കഴിഞ്ഞ ഡിസംബർ ജനുവരി സമയത്ത് ട്രാൻസാക്ഷൻ നടന്നു. അതായത് അന്ന് ചോദിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ ചോദിച്ച വിലയേക്കാളും ഏതാണ്ട് ഒരു $50,000 കുറച്ച് പുള്ളിക്ക് അത് വാങ്ങാൻ പറ്റി. പക്ഷേ അതേ പ്രോപ്പർട്ടി 4-5 മാസം കഴിഞ്ഞ്, അതായത് ഏപ്രിൽ മെയ് ജൂൺ സമയത്ത് അത് പുള്ളി അത് റീഫിനാൻസ് വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ പറഞ്ഞ പുള്ളിക്ക് കുറഞ്ഞു കിട്ടിയ ഒരു 50,000 ഓൾമോസ്റ്റ് ഒരു 35,000-40,000 ആ ഇക്വിറ്റിയിൽ ബാങ്കിന്റെ വാല്യുവേഷൻ നോക്കുമ്പോൾ അത് കൂട്ടിക്കിട്ടി. അതിനർത്ഥം ആ ഒരു 6 മാസം കൊണ്ട് ആ ഒരു ഡിപ്പ് ഒന്ന് മാറി. മാത്രമല്ല ആ സമയത്തൊക്കെ അല്ലെങ്കിൽ ഈ വർഷത്തിന്റെ 2019 തുടക്കത്തില് ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിൽ വരുമ്പോൾ അത് കാണാൻ ഓപ്പൺ ഹോംസിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സിറ്റുവേഷൻ മാറി, ആൾക്കാര് ഓപ്പൺ ഹൗസിന് വരുന്നുണ്ട്, കാണുന്നുണ്ട്, ഓപ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അതിന് നിരക്ക് വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട്.
സിഡ്നിയിലുണ്ടായിരുന്ന അമിത വില വർധനവ് എന്ന പ്രവണതയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉടൻ വീടുകളുടെ വില മുൻകാലങ്ങളിൽ വർദ്ധിച്ചിരുന്നത് പോലെ കൂടുമെന്നും നിതിൻ പ്രതീക്ഷിക്കുന്നില്ല.
വില കുറഞ്ഞിരുന്നൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. ഇപ്പോൾ ഒരു മാർക്കറ്റ് റേറ്റിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കറക്ഷൻ കഴിഞ്ഞ് ഒരു സ്റ്റേബിൾ പോയിന്റിലെത്തി നിൽക്കുകയാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതൊരു ഭൂമിയിലേക്ക് വരുന്നതിനോട് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഈ പ്രോപ്പർട്ടി മാർക്കറ്റ് താഴേക്ക് പോവാതെ ഒരു ചെറിയ പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ ചെറിയ കാൽവെപ്പുകളോട് മുന്നോട്ട് പോകുന്നു.
ഓസ്ട്രേലിയയിലെ വീടുകളുടെ വില കുറയാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. വിദേശത്തു നിന്ന് വീട് വാങ്ങിക്കുന്നവർക്കെതിരെയുള്ള നിയന്ത്രണങ്ങളും ബാങ്കിംഗ് റോയൽ കമ്മീഷൻ നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് മെൽബണിൽ ലിബർട്ടി മോർഗേജ് ബ്രോക്കേഴ്സിൽ ലെൻഡിംഗ് അഡ്വൈസറായ പീറ്റർ പൈലി പറയുന്നു.
ഒന്ന്, ബാങ്കിംഗ് റെഗുലേഷൻ അപ്രാന്ന് പറയുന്ന ഏജൻസി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ഈ ഇൻവെസ്റ്റ്മെന്റ് ലെൻഡിങ്ങിലും ഇൻട്രസ്റ്റ് ഓൺലി ലോണുകൾക്ക് കൊടുക്കുന്നതിനും ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. അപ്പം അതേപോലെ ആ സമയത്ത് ഇലക്ഷന്റെ സമയത്ത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അബോളിഷ് ചെയ്യും, ബെനിഫിറ്റ് അബോളിഷ് ചെയ്യും, അതുപോലെ നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ് അബോളിഷ് ചെയ്യും, അങ്ങനെയുള്ള പല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊക്കെ പൊതുവെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികൾ മേടിക്കുന്ന ആളുകൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കാരണം ആയിരുന്നു അത്. അതേപോലെ ഫോറിൻ ബയേഴ്സിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് പല റെസ്ട്രിക്ഷൻസും കൊണ്ടുവന്നു. ഈ 2013-17 എന്നുള്ളത് ആ ഒരു പ്രൈസ് ഇൻക്രീസ് വാസ് നോട്ട് സസ്റ്റൈനബിൾ. അപ്പോൾ അതൊരു കറക്റ്റീവ് മെഷർ എന്നുള്ള നിലയ്ക്കാണ് ഞാനതിനെ കാണുന്നത്. അതിൻ്റെ കൂടെ ഈ മൂന്നോ നാലോ കാരണങ്ങൾ അതിനെ അതിനുള്ള ആക്കം കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം.
നേരത്തെ നിതിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വീടുകളുടെ വിലയിൽ വർധനവ് അടുത്തിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ കണ്ടതുപോലുള്ളൊരു വിലക്കയറ്റം പ്രതീക്ഷിക്കുന്നില്ലെന്ന് തന്നെയാണ് പീറ്റർ പയലയും പറയുന്നത്. നിക്ഷേപകർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങളും റിസർവ് ബാങ്ക് ബാങ്കിംഗ് പലിശ നിരക്ക് വെട്ടിക്കുറച്ചതും ഭവനമേഖലയെ സ്വാധീനിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
തിരിച്ചു വരുന്നതിന്റെ സൈനുകൾ കാണുന്നുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. അതേപോലെ കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വില കൂടിയതായിട്ട് കാര്യമായിട്ടുള്ള ഒരു വിലക്കൂട്ടൽ നടന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ടനുസരിച്ച് മെൽബണിൽ 0.35% വില കൂടിയെന്നാണ് പറയുന്നത്. അതൊരു വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. അതേപോലെ ഈ 2013-17 നമ്മൾ അത്രയും വലിയൊരു ഗ്രോത്തിനുള്ള ചാൻസും ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ വിലക്കയറ്റത്തിന് അല്ലെങ്കിൽ മാർക്കറ്റിൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സഹായകമായിട്ടുള്ള പല കാരണങ്ങളും ഇപ്പോൾ ഉണ്ട്. ഒന്ന്, രണ്ട് മൂന്ന് പ്രാവശ്യം റേറ്റ് കട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു ബാങ്ക്. സോ ആളുകളുടെ ബോറോയിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്തു. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ലെൻഡിങ്ങിന്റെ റെഗുലേഷൻസ് കുറച്ച് റിലാക്സ് ചെയ്തു. പല ബാങ്കുകളും ഇപ്പം 90% വരെ ലോൺ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെ പറ്റിയും നെഗറ്റീവ് ഗിയറിങ്ങിനെ പറ്റിയുള്ള ഒരു അൺസെർട്ടനിറ്റി തൽക്കാലത്തേക്കെങ്കിലും ഇല്ല. ഇപ്പം അതെല്ലാം അതേ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് തിരിച്ച് മാർക്കറ്റിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ വില കുറഞ്ഞതുകൊണ്ട് കുറച്ച് ഫസ്റ്റ് ഹോം ബയേഴ്സിനും ഇപ്പം മേടിക്കാൻ പ്രോപ്പർട്ടി മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു.
മെൽബണിലും സിഡ്നിയിലും ഇപ്പോഴും വീടുകളുടെ ആവശ്യകത അഥവാ ഡിമാൻഡ് ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. മറിച്ച് ഡിമാൻഡ് കൂടാനാണ് സാധ്യതയെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ വീടുകളുടെ വില ക്രമേണ കൂടുമെന്നാണ് ഇവർ കണക്കാക്കുന്നത്.
അതിലിപ്പോൾ ലാസ്റ്റ് രണ്ട് മൂന്നാഴ്ചത്തെ ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ് നോക്കിയാൽ മോർ ദാൻ 80% ക്ലിയറൻസ് റേറ്റാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് നല്ലൊരു ഇൻഡിക്കേഷനാണ്. പിന്നെ ഒരു പ്രധാനം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ സെപ്റ്റംബർ ടു ഡിസംബർ സമയം അല്ലെങ്കിൽ ഓഗസ്റ്റ് 2 മുതലുള്ള ആ ഒരു സമയം പൊതുവേ മാർക്കറ്റിലൊരു സർജ് ഉണ്ടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ ഇമ്പ്രൂവ് ആവലും അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും മാർക്കറ്റ് പിക്കപ്പ് ആവുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും വിലക്കയറ്റം നടന്നുകൊണ്ടിരിക്കും, നോർമലായിട്ടുള്ള ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം ഈ പോപ്പുലേഷൻ ഗ്രോത്ത്, ഡിമാൻഡുണ്ട്, ലാൻഡ് കൂടുതൽ സ്റ്റോക്ക് ഗവൺമെൻറ് തന്നെ ലാൻഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഡിമാൻഡും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു സഡൻ ബൂം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഒപ്പം സർക്കാർ പിന്തുണയോടെ 5% മാത്രം ഡെപ്പോസിറ്റ് ഉപയോഗിച്ച് ആദ്യ ഭവനം സ്വന്തമാക്കാനുള്ള പുതിയ പദ്ധതി മേഖലയെ സ്വാധീനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ബാങ്കുകൾ പരിശോധനകൾ കഠിനമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ലോണുകൾ പാസ്സാകുന്നതിൽ കൂടുതൽ സമയമെടുക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
ഹോം ലോൺ പാസ്സാകുന്ന നിരക്ക് അങ്ങനെ കൂടിയതായിട്ട് ഞാൻ കാണുന്നില്ല. ഈ അസസ്മെന്റിന് കൂടുതൽ സമയമെടുക്കുന്നതായിട്ടാണ് എന്റെ എക്സ്പീരിയൻസിൽ. ബാങ്കുകൾ കുറച്ചും കൂടെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് പ്രോസസ്സാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പേ സ്ലിപ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇപ്പൊ രണ്ട് പേ സ്ലിപ്സ് കൊടുത്താൽ രണ്ടെണ്ണത്തിൽ ഒരേപോലത്തെ ഇൻകം അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു ബാങ്ക്. അതേപോലെ ലിവിങ് എക്സ്പെൻസസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് രണ്ടോ മൂന്നോ അബ്നോർമൽ എക്സ്പെൻസുകൾ കണ്ടുകഴിഞ്ഞാൽ അതെന്താണ്, അത് തുടരുന്നു പോകുന്നതാണോ അതോ വൺ ഓഫ് ആണോ എന്നുള്ള ക്ലാരിഫിക്കേഷൻ അവരിപ്പോൾ ചോദിക്കുന്നുണ്ട്. സോ അപ്രൂവൽ റേറ്റിലും ഇൻക്രീസും ഞാൻ കാണുന്നില്ല, കുറവും ഞാൻ കാണുന്നില്ല. കൂടുതലും അപ്രൂവലിനുള്ള സമയം കൂടുതൽ എടുക്കും. ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നു എന്നല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല.
അതേസമയം ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കുകയും അപ്ര വായ്പ നൽകുന്ന നിയന്ത്രണങ്ങൾ നിലവിലുള്ളതുപോലെ തുടരുകയും ചെയ്താൽ മെൽബണിൽ 17% സിഡ്നിയിൽ 16% വിലവർദ്ധനവ് ഉണ്ടാകുമെന്നുള്ള പ്രവചനമാണ് SQM റിസർച്ച് നൽകുന്നതെന്ന് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.